നമുക്ക് ദൈവത്തിലേക്ക് കടക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാ അരുളുക ദാസരിൽ വരമധികം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാ അരുളുക ദാസരിൽ വരമധികം. പകരുകയാത്മാവിൻ തിരുശക്തിയാൽ നിറയുവൻ ജനങ്ങൾ. പകരുകയാത്മാവിൻ തിരുശക്തിയാൽ നിറയുവൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ. കർത്താവേ, ഈ യാചന അവിടുന്ന് സ്വീകരിക്കണമേ. കുറവുകൾ ഓർക്കരുതേ. ഞങ്ങളുടെ പാരമ്പര്യവും ഞങ്ങളുടെ പരിചയം, ഞങ്ങളുടെ അഹങ്കാരം, ഞങ്ങളുടെ മുൻവിധി അറിയാമെന്നുള്ള ഞങ്ങളുടെ ഭാവം ഒക്കെയും മനഃപൂർവ്വമായി തുറക്കണമേ. ഇന്ന് രാത്രി ഒന്നും അറിയാത്തവനെ പോലെ തിരുമുമ്പിൽ ഞങ്ങൾ നിൽക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതൊന്നും കൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് പ്രയോജനമില്ലല്ലോ. ഇന്ന് ദൈവം എന്തെങ്കിലും ഞങ്ങളോട് കരുണ കാണിച്ച് ഒരു പുത്തൻ അനുഭവം, ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ ചലനം, ഒരു പുതിയ നിറവ്, ഒരു പുതിയ അനുഭവം എല്ലാവർക്കും നൽകണമേ. ഈ സ്റ്റേജിൽ, ഈ പന്തലിൽ, ഈ ശബ്ദപരിധിയിൽ നിൽക്കുന്ന ഒരാള് പോലും വന്നതുപോലെ തിരിച്ചു പോകാൻ അനുവദിക്കരുതേ. കർത്താവിനെ തൊട്ടവരായി, കർത്താവ് തൊട്ടവരായി, അഭിഷേകം പ്രാപിച്ചവരായി, വചനത്താൽ നുറുക്കപ്പെട്ടവരായി, വചനത്താൽ പണിയപ്പെട്ടവരായി, കണ്ണ് തുറക്കപ്പെട്ടവരായി, ജീവൻ പ്രാപിച്ചവരായി, സൗഖ്യം പ്രാപിച്ചവരായി മടങ്ങിപ്പോകുവാരുടെ ആഗ്രഹം യേശുവിന്റെ നാമത്തിൽ തന്നെ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാം.
യേശുവോ ഒലിവുമലയിലേക്ക് പോയി. അധികാരത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവനിരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായ പ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ല് എറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു.
പലതുകൊണ്ടും പ്രസിദ്ധമായ ഒരു വേദഭാഗമാണ് ഇത്. ആത്മീയമായി അനുഭവമില്ലാത്ത ആളുകൾക്ക് പോലും ഈ വേദഭാഗവും ഇതുപോലെ ചില വേദഭാഗങ്ങളും അറിയാം. എന്നാൽ അവരത് അറിയേണ്ട പോലെയല്ല അറിഞ്ഞു വെച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഇവിടെ കൊണ്ട് നിർത്തിയ സ്ത്രീ മക്കളെക്കാരത്തി മറിയാണെന്നൊക്കെ വലിയ അറിവുള്ള ആളുകൾ എഴുതി പ്രചരിപ്പിച്ചിട്ടുണ്ട്. മക്കളെ മറിയുമെന്നൊരു കവിത തന്നെ വലിയ പ്രസിദ്ധമായി മലയാള സാഹിത്യത്തിൽ സ്ഥാനം പിടിച്ചു. കുട്ടികൾക്ക് പഠിക്കാൻ പോലും ഉണ്ടായിരുന്നു. ഒറ്റ നാൾ കൊണ്ടൊക്കെ മാറി മറിഞ്ഞവൾ മറ്റൊരു ജന്മം ജനിച്ച പോലെയാണ്. പൊറ്റുള്ള പെൺകുഞ്ഞെ ദുഃഖം വെടിഞ്ഞു നീ ഉൾക്കൊണ്ട വിശ്വാസം കാത്തുനിന്നു. അപ്പപ്പോൾ പാതകം ചെയ്തതിനൊക്കെയും ഈ പശ്ചാത്താപമേ പ്രായച്ചിത്തം എന്നൊക്കെ പറഞ്ഞുള്ള കവിത വളരെ മനോഹരമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നയാള് ആ പുള്ളിക്കാരത്തിയാകാൻ സാധ്യത വളരെ കുറവാണ്. അതിന് വേദപുസ്തകമായിട്ട് പരിചയമുണ്ടെങ്കിൽ അക്കാര്യം മനസ്സിലാവുകയുള്ളൂ. മട്ടലങ്ങ മറിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഏഴ് ഭൂതം ബാധിച്ച ആളാണ്. അങ്ങനെ ഒരാളെ ഇങ്ങനെയൊരു കേസിൽ പിടിക്കാൻ പ്രയാസം, ക്ഷമിക്കണം. അപ്പോ ആളുകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അറിയേണ്ട പോലെയല്ല അറിഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ ഒരു തിരുത്തൽ പൊതുലോകത്തോട് പറയട്ടെ. ഇത് അനേക കാര്യങ്ങൾ കേൾക്കുന്ന ഒരു സന്ദേശമാണല്ലോ. വേദപുസ്തകത്തെ കുറിച്ച് ഒന്നും ഊഹിക്കരുത്, ഗ്രഹിക്കണം. തിരുവെഴുത്തുകളെ പരിശോധിക്കണം. ഇല്ലായെങ്കിൽ നിങ്ങൾ അറിയാമെന്ന് ധരിക്കുകയും ചെയ്യും, നിങ്ങൾ വഞ്ചിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ രാജ്യത്ത് മറ്റൊരു വലിയ പണ്ഡിതൻ, പേര് പറയുന്നത് മോശമല്ലേ, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന, ഞാനുമൊക്കെ ബഹുമാനിക്കുന്ന വലിയൊരു പണ്ഡിതൻ യേശു കർത്താവിനെ ജീവചരിത്രം എഴുതി. അദ്ദേഹം എഴുതി വന്നപ്പോൾ അബിയാക്കൂർ എന്ന സ്ഥലത്ത് സഹരിയാവ് അതിൽ മനുഷ്യനുണ്ടായിരുന്നു എന്നൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. വായിക്കുമ്പോ അങ്ങനെ തോന്നും, ചെറുവക്കലിൽ, പെരുമ്പാവൂരിൽ എന്നൊക്കെ പറയുന്ന പോലെ അബിയാക്കൂറിൽ എന്നാണ് ലൂക്കോസ് ഒന്നാമതേത് എഴുതിയിരിക്കുന്നത്. എന്നാൽ അത് വേദപുസ്തക പഠനം ഉണ്ടോ അവർക്കറിയാം, അബിയാക്കൂർ ഒരു സ്ഥലമല്ല, അതൊരു കൂറാണ്, അഥവാ അതൊരു ക്രമമാണ്. ഇതുപോലെ തന്നെ വേദപുസ്തകത്തിലെ പല കാര്യങ്ങളും തെറ്റായി മനസ്സിലാക്കി അത് അടിച്ചുവിടുന്ന ആളുകൾ ഉണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങളാകരുത്. കാര്യം ഗ്രഹിക്കണം. അവനവന്റെ വിശ്വാസം അവനവനെ കുറിപ്പിക്കും എന്ന വാക്യം ബൈബിളിൽ ഇല്ല. ഇല്ല, ഇപ്പോഴും അതില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അവരെങ്ങനെയോ അത് ഗ്രഹിച്ചു, പക്ഷെ ബൈബിൾ അവർ വായിച്ചിട്ടില്ല. താൻ ബാധി ദൈവം ബാധി എന്നൊരു വാക്യം ബൈബിളിൽ ഇല്ല. പക്ഷെ ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങനെയല്ലേ യേശു പറഞ്ഞെന്ന് ആലോചിക്കുന്നു. പക്ഷേ അവർക്ക് അത് എവിടെ നിന്ന് കിട്ടി എന്ന് ഞാൻ അന്വേഷിച്ചിട്ട് എനിക്കൊരു ശരിയായ ഉത്തരം കിട്ടുന്നില്ല. കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീനെന്നുള്ള വചനമായിരിക്കാം ഇങ്ങനെ വളച്ചൊടിച്ചത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന വാക്യമായിരിക്കും അവനവന്റെ വിശ്വാസം അവനവനെ കുറിപ്പിക്കും എന്നാക്കിയത്. ഏതായാലും എവിടുന്നോ ഒരല്പം കേട്ടേച്ച് ബൈബിളിനെ നിങ്ങൾ വ്യാഖ്യാനിക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യാതെ വായിച്ച് ഗ്രഹിക്കുവാൻ ഈ അവസരത്തിൽ ഞാൻ ബുദ്ധി പറയുന്നു. ഈ വേദഭാഗവും ഈ വിധത്തിൽ പ്രസിദ്ധമാണെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള വചനമാണ്. ഈ വചനം പൊതുവെ എല്ലാവർക്കും അറിയാം. ഇതിനകത്തെ കർത്താവ് പറഞ്ഞ വാക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളിൽ പാപമില്ലാത്തവർ എറിയട്ടെ എന്ന വാക്ക് എല്ലാ സ്ഥലത്തും അസംബ്ലിയിലൊക്കെ ഉപയോഗിക്കുന്നത് ടി വിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അഴിമതിയെ ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയുന്നതാണ് പാപമില്ലാത്തവർ എറിയട്ടെ ഇങ്ങനെ. അപ്പോ തെറ്റിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇതെടുത്ത് ഉത്തരിക്കാറാണ്. ഇങ്ങനെ അറിയപ്പെടുന്ന ഈ വേദഭാഗത്ത് നിന്ന് ചില ആത്മീയ ചിന്തകൾ ഇവിടെ കൂടി വന്ന വിശുദ്ധന്മാരോടും ഇന്നും നാളെയും എന്നും ഈ സന്ദേശം DVD യിലൂടെ ശ്രവിക്കുന്നവർക്ക് വേണ്ടിയും ആത്മീയ സത്യങ്ങൾ ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വചനത്തിലേക്ക് തിരിയാം. ഏറ്റവും പ്രധാനമായി രണ്ട് സന്ദേശമാണ് ഈ ഭാഗത്തു നിന്ന് പറയുവാനുള്ളത്. ഒന്ന്, യേശു നൽകുന്ന പാപമോചനം. രണ്ട്, യേശു നൽകുന്ന വിശുദ്ധ ജീവിതം. ഈ രണ്ട് കാര്യമാണ് പറയാനുള്ളത്. എങ്കിലും വേദപുസ്തകത്തിന്റെ സത്യങ്ങളെ ഇത്രയും ആളുകൾക്ക് ഒരുമിച്ച് കൂടി ചിന്തിക്കാനുള്ള ഒരു സൗകര്യം ദൈവം ഒരുക്കി തന്നു. എത്രയോ അധ്വാനവും പണവും ഇതിന്റെ പുറകിലുണ്ട്. എത്ര ദിവസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തതാ, എത്ര ആളുകളുടെ അധ്വാനം ഇതിന്റെ പുറകിലുണ്ട്. ഇതെല്ലാം കൂടെ നാളെ കൂടെ തീരില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ചെലവിന്റെ 1/7 ഇന്ന് രാത്രി മുടക്കല്ലേ? അപ്പൊ അത് നമുക്ക് മുതലാകണം. അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കുവാനും എല്ലാ കാലവും ഓർത്തിരിക്കാനും കഴിയുന്ന സുപ്രധാനമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്നാമതായി, യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരിൽ നിന്ന് ശ്രേഷ്ഠനാക്കി കാണിക്കുന്ന ഒരു സംഭവമാണിത്. യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വം അതിശക്തമായി ഉയർത്തപ്പെടുന്ന ഒരു സംഭവമാണ് ഇത്. യേശുവിനെ മറ്റ് ദേവന്മാരിൽ ഒരുവനെ പോലെയോ, ഗുരുക്കന്മാരിൽ ഒരുവനെ പോലെയോ, അധ്യക്ഷന്മാരിൽ ഒരുവനെ പോലെയോ, പ്രവാചകന്മാരിൽ ഒരുവനെ പോലെയോ കാണുന്നത് അപരാധമാണ്. യെശയ്യാവിനെ പോലെയോ യിരെമ്യാവിനെ പോലെയോ ഏലിയാവിനെ പോലെയോ അവനെ കാണുന്നത് അവനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അവൻ അതുല്യനാണ്. അവന് തുല്യനൊരാളില്ല. അതുകൊണ്ടാണ് ഈ ചാടുന്നത്, അതുകൊണ്ടാണ് ഈ പാടുന്നത്, അതുകൊണ്ടാണ് ഈ ഉറക്കം പ്രസംഗിക്കുന്നത്, അതുകൊണ്ടാണ് ഈ സന്തോഷിക്കുന്നത്, അതുകൊണ്ടാണ് എല്ലാം ഇതിനു വേണ്ടി മുടക്കുന്നത്. ശരീരവും മനസ്സും പണവും ഒക്കെ ഇതിനു വേണ്ടി മുടക്കുന്നത്. അവനൊപ്പം പറയാൻ ഒരാളില്ല. അവനെ പോലെ ആരാധ്യരാരുമില്ല. അവൻ പതിനായിരങ്ങളിൽ സുന്ദരനാണ്. ഇത് വെറുതെ പറയുകയാണോ? നിങ്ങളുടെ അനുഭവത്തിൽ അവൻ അതുല്യനാണോ? നിങ്ങളുടെ അനുഭവത്തിൽ അവൻ നിസ്തുലനാണോ? അവനെ പോലെ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവനെ പോലെ ഒരാളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മതങ്ങളിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇവനെ പോലെ ഒരുവനെ? ഞാൻ ചോദിക്കുന്നു, ഇവൻ ജനിച്ചതുപോലെ ജനിച്ച ഒരുവനുണ്ടോ? ഇവൻ ജീവിച്ചതുപോലെ ജീവിച്ച ഒരുവനുണ്ടോ? ഇവൻ പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ച ഒരുവനുണ്ടോ? ഇവൻ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ച ഒരുവനുണ്ടോ? ഇവൻ പീഡിപ്പിക്കപ്പെട്ടവരെ പീഡിപ്പിക്കപ്പെട്ട ഒരാളുണ്ടോ? ഇവനെ വിസ്തരിച്ചതുപോലെ ആരെങ്കിലും വിസ്തരിച്ചിട്ടുണ്ടോ? ഇവനെ വിധിച്ചതുപോലെ ആരെങ്കിലും വിധിച്ചിട്ടുണ്ടോ? ഇവൻ മരിച്ചതുപോലെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഇവൻ ഉയർത്തതുപോലെ ആരെങ്കിലും ഉയർത്തിട്ടുണ്ടോ? ഇവൻ മടങ്ങിവരും പറഞ്ഞതുപോലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, അവന് തുല്യനൊരാളില്ലെന്ന്. ഈ പുസ്തകം പിടിച്ചുകൊണ്ട് നടക്കുന്ന യവനക്കാരാ, ഇവന് തുല്യനൊരാളില്ല. അതുകൊണ്ട് ഇവരെ പ്രസംഗിക്കുന്നത് നല്ലതാണ്. ഇവന് വേണ്ടി മരിക്കുന്നത് ലാഭമാണ്. ഇവന് വേണ്ടി മുടക്കുന്നത് ലാഭമാണ്. ഇവന് വേണ്ടി അവമാനം സഹിക്കുന്നത് ലാഭമാണ്. അവന് തുല്യൻ അവൻ മാത്രം. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം. ഇത് സത്യസന്ധമായും നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ ചർച്ച ചെയ്യണം. വീട്ടിലെത്തുമ്പോൾ 10 മണിയാവുന്ന കുട്ടിക്കോ, ചിലർ 11 ആകുമ്പോഴേക്കും എത്തുമല്ലോ, അതൊന്നും ഒരു വലിയ വൈകുന്നൊന്നും പറയണ്ട. 11 മുതൽ 11 വരെ ഈ കാര്യം ഡിസ്കസ് ചെയ്യണം. ഈ പറഞ്ഞ ശരിയാണോ? ഇവന് തുല്യനൊരാളുണ്ടോ? നിങ്ങൾ ആരെവിടെയാണ് നിർത്തിക്കോ? മഹാത്മാഗാന്ധിയെയോ നെഹ്റുവിനെയോ ആരെവിടെ പണി നിർത്തിക്കോ? ഇവന് തുല്യൻ ആരുമില്ല. അവൻ ജനിച്ചതുപോലെ ആരും ഇവിടെ ജനിച്ചിട്ടില്ല. അവനെ കുറ്റം ചുമത്താനും അവനെ പിടിക്കാനും വേണ്ടി ഒരു ഗ്രൂപ്പിനെ പുരോഹിതന്മാർ നിയമിച്ച് പുറകെ വിട്ടു. കുറേ നാളായിട്ട് അവരെ കാണുന്നില്ല. ഉടനെ ഇവര് പുറകെ നിന്നു. നിങ്ങളെ ഒരു ദൗത്യം പ്രകടിപ്പിച്ചു വിട്ടതല്ലേ എന്നാ കാണാതെ? വിളിച്ചു മാറ്റി ചോദിച്ചാൽ പറയാ, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. അപ്പൊ അവര് ചോദിച്ചു, അപ്പൊ നിങ്ങളും അവിടെ കൂടിയോ? ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ കുറ്റം ചുമത്താൻ വരുന്നവര് പോലും അവന്റെ വിശുദ്ധിയുടെ മുമ്പിൽ, അവന്റെ നീതിയുടെ മുമ്പിൽ, അവന്റെ ദൈവത്വത്തിന്റെ മുമ്പിൽ, ആ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ മുട്ട് മടക്കിയ ചരിത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി വിമർശിക്കാൻ എങ്കിലും ഈ പ്രസംഗം കേട്ടോ? കുറ്റം കണ്ടുപിടിക്കാൻ എങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കൂ. എങ്കിൽ ഈ സന്ദേശം തീരുമ്പോഴേക്കും നീ വിചാരിച്ച ആളല്ലവനെന്ന് നീ ഒന്നുകൂടെ മനസ്സിലാക്കി വീണവനെ നമസ്കരിക്കാൻ തുടങ്ങും. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് നീ തിരിച്ചറിയും. ഹല്ലേലൂയ. അവൻ സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല. അവൻ പഠിപ്പിച്ചതുപോലെ ആരും പഠിപ്പിച്ചിട്ടില്ല. അവൻ പ്രസംഗിച്ചതുപോലെ ആരും പ്രസംഗിച്ചിട്ടില്ല. അവൻ പ്രവർത്തിച്ചതുപോലെ ആരും പ്രവർത്തിച്ചിട്ടില്ല. അവൻ മരിച്ചതുപോലെ മരിച്ചിട്ടില്ല. ഓ, 1000 കാര്യം അവനെ കുറിച്ച് പറയാനുണ്ട്. അവനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ യേശുവിനെ പ്രസംഗിക്കുന്നത് എത്രയോ അഭിമാനം ആണ്. ഈ കർത്താവിന്റെ അതിശ്രേഷ്ഠമായ ആ വ്യക്തിത്വത്തിന്റെ പ്രഭാവം, അവന്റെ അതുല്യത, 5 കാര്യം ഒന്നാമത് നമുക്ക് ധ്യാനിക്കാം. ഒന്നാമത്തെ കാര്യം, ഉത്തരം പറയുന്നതിൽ അവൻ നിസ്തുലനാണ്. നമുക്ക് നോക്കാം വാക്യം 4, 5, 6 വായിച്ചിട്ട്.
അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായ പ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു.
ഇതാണ് ചോദ്യം. അടുത്തത് വായിച്ചു,
ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു.
നന്നായി ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം പറയാൻ പോവുകയാണ്, ഉത്തരം പറയാൻ പറ്റാത്ത സൈസ് ചോദ്യം നിങ്ങൾ എപ്പോഴും അഭിമുഖീകരിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന്, നിങ്ങളിപ്പൊ ഈ യോഗത്തിന് വന്ന് ഈ വാതുക്കെ നിൽക്കുമ്പോ വേറെ ആൾ വന്ന് കയ്യെ പിടിച്ചിട്ട് എപ്പോഴാ ജയിലിൽ നിന്ന് ഇറങ്ങി? ഒരാഴ്ചയായോ എന്ന് ചോദിച്ചാൽ തലയാട്ടോ, ഒരാഴ്ച ആയോ? ഇല്ല, ഒരാഴ്ച ആയില്ലെന്ന് പറഞ്ഞാൽ ചേർന്നല്ല. ഒരാഴ്ച ആയെന്ന് പറഞ്ഞാലോ? അപ്പൊ ഒരു ഉത്തരം പറയാൻ മേലാത്ത സൈസ് ഒരു ചോദ്യമല്ലേ അത്? അല്ലെ, പിന്നെ ജയിലിൽ കിടന്ന ആളായിരിക്കും. ഇങ്ങനെ ഉത്തരം പറയാൻ മേലാത്ത സൈസ് ചോദ്യം ചോദിക്കാൻ നല്ല സാമർഥ്യമുള്ള ആൾക്കാരുണ്ട്. ഇതാ യേശുവിന്റെ മുമ്പിൽ ഒരു ചോദ്യം, ഗുരു ഈ സഹോദരിയെ, ഈ സ്ത്രീയെ വ്യഭിചാരകർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുക, നീ ഇതിനെ കല്ലെറിയണമെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ന്യായപ്രമാണം നൂർത്ത് കൈ പിടിച്ചിരിക്കുക എന്ന് സങ്കല്പിച്ചു എഴുതിയിട്ടുണ്ട്. നീ ഇവളെ കുറിച്ച് എന്നാ പറയുന്നത്? എന്നാ പറയണ്ടേ? ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞാ പറയും, പിന്നെ ഇനി വേറെ എല്ലാവരും പറയണം. അപ്പൊ ബ്രാക്കറ്റിൽ എഴുത്തുകാരൻ യോഹന്നാൻ എഴുതിയിരിക്കുകയാണ്, യേശുവിനെ കൊടുക്കാൻ, ഇവനെ കുറ്റം ചുമത്താനാ വന്ന്, എന്ന് പറഞ്ഞാൽ ഉത്തരം മുട്ടിക്കാനാ വന്ന്, ഉത്തരം മുട്ടിക്കാനാ വന്ന്. അതെങ്ങനെ ഉത്തരം മുട്ടെന്ന് പറയാം? എറിഞ്ഞോളൂ എന്ന് പറഞ്ഞ ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ള കാര്യം മിണ്ടി പോരുത്. പിന്നെ മിണ്ടാൻ നോക്ക്. അവൻ ന്യായപ്രമാണത്തെ അവഗണിച്ചു. ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്, നിവർത്തിക്കാനാണ് വന്നത്. ആദ്യ വചനമുണ്ടായിരുന്നു, ആകാശവും ഭൂമിയും മാറിയാലും ഈ ന്യായപ്രമാണം, ഈ വചനത്തിൽ നിന്ന് ഒരു പുള്ളി മാറത്തില്ല, വള്ളി മാറത്തില്ല എന്നൊക്കെ പറയുന്ന ഈ ആള്, പരസ്യമായി ന്യായപ്രമാണം ലംഘിച്ച ആള് കല്ലെറിയണ്ട എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ലംഘിയാവും. എറിഞ്ഞോളാൻ പറഞ്ഞാൽ അവൻ ഭാവിയുടെ രക്ഷകനാകത്തില്ല. എന്തുത്തര പറയുക? ഇവരാലോചിച്ചു, ഒരുത്തരവും പറയില്ല. ഇവർക്കുന്ന നമുക്കൊന്ന് കാണാം, പക്ഷെ അവരാ വേർത്ത്, അവര് ശരിക്ക് വേർത്ത്, അവര് ജനിച്ചിട്ടിട്ട് പോലെ വേർത്ത്. എന്താണ് ഇതിനകത്ത് ദൂത്, ആത്മീയ സന്ദേശം? ആരും ഉത്തരം പറയാത്ത ഒരു ചോദ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക. ക്രൈസ്റ്റ് ഈസ് ദ ആൻസർ. ഞങ്ങൾക്ക് എല്ലായിടത്തും പറയാനുള്ള ദൂതിതാണ്, ഏക ഉത്തരം ക്രിസ്തു, ഏക ഉത്തരം ക്രിസ്തു, ഏക ഉത്തരം ക്രിസ്തു. വെറുതെ പറഞ്ഞെന്ന് വിടുകല്ല, ഈ സന്ദേശം വ്യക്തിപരമായി നിങ്ങളെ തൊട്ടു പറയാം, വിരളി ചൂണ്ടി പറയാം. നിങ്ങളുടെ ജീവിതത്തിലെ ഉത്തരം മുട്ടിക്കുന്ന ആ ചോദ്യം യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക. ഒരു ഉത്തരം അവന്റെ കയ്യിലുണ്ട്. നിനക്കതിനുത്തരമില്ല, നിന്റെ ഭർത്താവിന് അതിനുത്തരമില്ല, നിന്റെ വീട്ടുകാർക്ക് അതിനുത്തരമില്ല, മനഃശാസ്ത്രജ്ഞന് അതിനുത്തരമില്ല, മന്ത്രവാദിക്ക് അതിനുത്തരമില്ല, രാഷ്ട്രീയക്കാരുടെ പക്കൽ അതിന് ഉത്തരമില്ല, യേശുവിന്റെ പക്കൽ അതിന് ഉത്തരമുണ്ട്. ചെറുവക്കൽ കൺവെൻഷനുള്ള സഹോദരി, ഉത്തരമില്ലാത്ത ഒരു പ്രശ്നം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇതാ ഉത്തരമായവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവനാണ് ആൻസർ, അവനാണ് ഉത്തരം. ഇന്ന് വിടുന്നു പോകുമ്പോൾ മറുപടിയുമായി നിങ്ങൾ വണങ്ങിപ്പോകും. ഇന്ന് രാത്രി നിങ്ങളൊരു മറുപടിയുമായി പോകും. ഈ യാഗത്തിൽ വന്ന എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നു? ഞാൻ ഇന്ന് ഒരു ഉത്തരം വാങ്ങിക്കൊണ്ടു പോകും, ദൈവത്തിൽ നിന്നൊരു മറുപടിയുമായി ഞാൻ ഇന്ന് രാത്രി മടങ്ങിപ്പോകുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിങ്ങൾക്ക് അനുഭവമുണ്ടോ ഉത്തരമില്ലാത്ത ചോദ്യത്തിന് യേശു ഉത്തരം തന്നതായിട്ട്? ഉത്തരം കിട്ടിയ സന്ദർഭങ്ങളിൽ കർത്താവ് മറുപടി തന്നതായിട്ട് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? അങ്ങനെ അനുഭവമുണ്ടോ? അതെ, ആ അനുഭവമാണ് ഇന്നിവിടെ പ്രസംഗിക്കുവാൻ എന്നെ ബലപ്പെടുത്തുന്നത്, ആ അനുഭവമാണ് ഇന്നിവിടെ പാടുവാൻ നിങ്ങളെ ബലപ്പെടുത്തുന്നത്, ഇന്നിവിടെ ആരാധിക്കുവാൻ നിങ്ങളെ ബലപ്പെടുത്തുന്നത്. അവൻ നൽകിയ ഉത്തരമല്ലാതെ എന്തുണ്ട് ജീവിതത്തിൽ? ലോകം കുറച്ച് ചോദ്യം മാത്രം തരും, ജന്മനാ അന്ധനായി ജനിച്ചൊരു ചെറുപ്പക്കാരനെ ചൂണ്ടിക്കൊണ്ട് അവിടെ നിന്ന ആളുകൾ യേശുവിനോട് ചോദിച്ചു, ഇവൻ ഇങ്ങനെ ജനിക്കാൻ എന്താ കാരണം? ഇവനാണോ അവന്റെ അപ്പം പറയണം? ആ ചോദ്യത്തിന് ഉത്തരമില്ല. യേശുവിന്റെ മറുപടി, ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകേണ്ടതിനത്രേ ഇങ്ങനെ സംഭവിച്ചു. എന്നെ അതിൽ നിന്ന് ദൈവം ഒരു കാര്യം പഠിപ്പിച്ചു, ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും മാനുഷികമായി ഒരു മറുപടി നിനക്ക് കിട്ടുന്നില്ലെങ്കിൽ കർത്താവ് പറയാനുള്ളത് ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ അത്രേ ഇങ്ങനെ സംഭവിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, പ്രശ്നം പരിഹരിക്കുന്നതിൽ അവൻ നിസ്തുലനാണ്. പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ കുടുംബങ്ങൾ കുഴയുന്നു. ഭാര്യയും ഭർത്താവും കൂടിയുള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ അത് കോടതിയിലേക്ക് പോകുന്നു. ആവശ്യത്തിലധികം കേസ് കോടതിയിൽ ഉള്ളപ്പോഴാണ് ഇപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ കോടതിയിലോട് ചെല്ലുക. കുടുംബ പ്രശ്നം തീർക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ മക്കൾ അനാഥരാകുന്നു. കുടുംബങ്ങൾ പ്രശ്നം പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. വിദ്യാലയങ്ങൾ പ്രശ്നം പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. പോലീസ് സ്റ്റേഷനുകൾ പ്രശ്നം പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. പഞ്ചായത്തുകൾ പ്രശ്നം പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. രാഷ്ട്രങ്ങൾ പ്രശ്നം പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഞങ്ങൾക്ക് കുടുംബങ്ങളോടും ദേശത്തോടും രാഷ്ട്രങ്ങളോടും പറയാനൊരു ദൂതുണ്ട്, നിങ്ങൾക്ക് പരിഹരിക്കാൻ വയ്യാത്ത പ്രശ്നം യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക, അവരത് പരിഹരിക്കും. കർത്താവ് പ്രശ്നം പരിഹരിക്കുന്നവനാണ്. ചിലർക്ക് ആ വാക്ക് ഇഷ്ടമല്ല, പ്രശ്നപരിഹാരം സുവിശേഷം വേണ്ട എന്നൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ അങ്ങ് തീർത്ത് അതിനെ തള്ളിക്കളയുന്നില്ല. യേശു പ്രധാനമായും പാപമോചനമാണ് കൊടുക്കുന്നത്, പക്ഷെ പ്രശ്നമൊക്കെ പരിഹരിക്കും. നമ്മൾ എന്ത് സ്ഥാപിക്കാനാ ഇതൊക്കെ പറയുന്നതെന്ന് ഒന്നുകൂടെ ചിന്തിക്കണം. ഒരാളെ കണിക്കാൻ വേണ്ടി വേറൊരാളെ കൊല്ലേണ്ട കാര്യമില്ല. സ്തോത്രം. യേശു പ്രശ്നം പരിഹരിക്കുമെന്ന് നീ അനുഭവിച്ചിട്ടില്ലേ? പിന്നെന്താ നില്ലെന്ന് പറയുന്നത്? പക്ഷെ അവനെ പ്രൊജക്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. അവൻ പ്രശ്നം പരിഹരിക്കുന്നവരാണ്. കുടുംബ പ്രശ്നം താൻ പറയുന്നവരാണ്. എനിക്കൊരു ദൂതുണ്ട്, നിന്റെ കുടുംബത്തിലെ കയ്പ് മാറ്റുവാൻ, നിന്റെ തലമുറയുടെ കേട് പോക്കുവാൻ അധികാരമുള്ളവരാണ് യേശു. അവൻ പ്രശ്നം പരിഹരിച്ചാൽ അത് പരിഹരിച്ചതാണ്. അവനൊരു വാക്കേൽപ്പിച്ചാൽ അത് പരിഹരിക്കപ്പെടും. പ്രശ്നങ്ങൾ പലതാണ്, പരിഹാരം യേശു മാത്രമാണ്. കാനായിലെ കല്യാണ വീട്ടിൽ ഒരു പ്രശ്നം യേശു അത് പരിഹരിച്ചു. പാപമോചനോ വീടിനോ ഒന്നും അവിടെ പറഞ്ഞില്ല, ആ തൽക്കാല പ്രശ്നം പരിഹരിച്ചു കൊടുത്തു. യേശു ഇന്നും കരുണയുള്ളവനാണ്. നീ ആരായാലും ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിച്ച് എന്റെ പ്രശ്നത്തിനൊരു പരിഹാരം തരാൻ യേശു ശക്തനാണ്. മൂന്നാമത്തെ കാര്യം, വ്യക്തികളെ വിവേചിക്കുന്നതിൽ അവൻ നിസ്തുലനാണ്. അതായത് യേശുവിനെ പരീക്ഷിക്കാനാ ഇവര് വന്നു. അകലത്ത് വരുന്ന കണ്ടപ്പട മനസ്സിലായി എന്തിനാ വരുന്നത്. അത് കണ്ടപ്പടാ എഴുതാമെന്ന് വിചാരിച്ചു, അവിടെ എഴുതിയിട്ടുണ്ട്. ഒട്ടനെ കീഴോട്ട് കുഞ്ഞ് എഴുത്തു. നമ്മളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്ന വേണ്ട അത്യാവശ്യപ്പെട്ട കാര്യം എഴുതുക എന്നാ. ചിരിക്കാനല്ലെങ്കിലും ഒരു ചിന്ത പറയാം, ആൾക്ക് ആ നിലത്ത് എഴുതി തന്നാന്നാ അറിയുന്നത്. എല്ലാരും ഇപ്പൊ സംശയം ചോദിച്ചോണ്ടിരിക്കുക, പാസ്റ്റർ ആ പ്രസംഗം നന്നായിരുന്നു, എന്നാൽ ആ നിലത്ത് എഴുതിയത് കടലാസിൽ എഴുതിയതെല്ലാം വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞോ? അതെല്ലാം മനസ്സിലായത്, അതെല്ലാം അനുസരിച്ച് കഴിഞ്ഞോ? എന്നിട്ട് പോലെ മണ്ണിലേത് ചോദിക്കാൻ? അല്ല, എന്നാലതൊന്നും അറിയുന്നു നല്ലത്, എന്നാ അറിയണ്ട. അയ്യോ, അതന്നെ അങ്ങനെ പറഞ്ഞു അറിയുന്നില്ലാത്തോട്. അല്ലേലിയ, അല്ല സത്യം പറ പാസ്റ്ററെ, നിലത്ത് എണ്ണ എഴുതി അറിയില്ല. എന്നിട്ട് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ള അവരോട് തന്നെ ചോദിച്ചു. ഏതായാലും ഇവിടെ ഇത് വ്യക്തമല്ല, ഒരിടത്തും ഇത് വ്യക്തമല്ല. പിന്നെ ഊഹങ്ങളൊക്കെ പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോ വല്ല പ്രശ്നം ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ ഊഹം പറയുന്നു, അവിടെ പോകണമെന്നൊരു വിചാരമുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ ഒരു കാര്യം കണ്ടു, അവര് വരുന്ന കണ്ടപ്പോ എഴുതാറ്, അവര് പോയപ്പോ എഴുതുന്നു. അപ്പൊ അവരുടെ പേരെഴുതിയിരുന്നോ, പത്ത് കൽപ്പന എഴുതി നോക്കിയാ പല പല വ്യാഖ്യാനം എന്തേലും ആട്ടെ. ഒരു കാര്യം വ്യക്തത,
എഴുതിയില്ലെന്നിരിക്കട്ടെ, എഴുതിയില്ലെന്നിരിക്കട്ടെ,
യേശു ഇങ്ങനെ അങ്ങ് ഇരിക്കുക. നിങ്ങൾക്കത് ഒരു വീഡിയോ എടുത്തിരുന്നാ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലായി. അതായത് അവരിഞ്ഞോട് വരുന്ന ഗവേരാന്നറിയോ, ഭയങ്കര ആവേശത്തിലാ, വിശുദ്ധിയാൽ രോഷം കൊണ്ട് അവര് സ്ത്രീയെ പിടിച്ചിട്ടുണ്ട്, നമ്മൾ പിടിച്ചു നമ്മുടെ നാട്ടിൽ നിന്ന് അനിയനെ തുടച്ചിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നീ ഇവിടെ കുറിച്ച് തന്നെ പറയുന്നു, അവര് കുഴപ്പമില്ല, അനിയനെ തുടച്ചു നീക്കണം, പാപം വ്യഭിചാരമൊക്കെ കംപ്ലീറ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റണം, നല്ലൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഇത് തോന്നിയല്ലോ നല്ല കാര്യമാണ്. പക്ഷെ ഏതെങ്കിലും യോഗ്യത ഉള്ളവർ ആദ്യത്തെ ഇങ്ങനെ പറയുമ്പോ ഒരു കുഴപ്പമുണ്ട്, തിരിച്ചു പോകാനായിട്ട് തുടങ്ങുന്നാരാ? തിരിച്ചു പോകുന്ന ഉദ്ഘാടനം ചെയ്യണ്ടേ? കർത്താവ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കി എങ്ങനെ എന്ന പവറാണെന്നറിയോ കണ്ണ. അപ്പൊ കർത്താവ് ഇങ്ങനെ ഇരിക്കും, അവരിങ്ങനെ നിൽക്കും. സന്ധി ആയോഷം പോയ ഒന്നാം പോകാൻ പറ്റില്ല, എറിയാനും പറ്റില്ല, കാരണം അവന്റെ കണ്ണിന്റെ മുമ്പിലോട്ട് നോക്കിയിട്ടാ എന്താ ചെയ്യ. അപ്പോ പോകാനായിട്ടൊരു ഡോറ് തുറന്നു കൊടുക്കുക. ആ കാണുന്നില്ലടാ, വിട്ടേക്കാം. ഇല്ല, പൂച്ച പാല് കുടിക്കുന്ന പോലെ സ്ഥലം വിട്ടവര്. ഇനി രസകരമായൊരു പ്രയോഗം ചെയ്യാറുണ്ട്, മൂത്തവർ തുടങ്ങി ഇളയവർ വരെ ഓരോരുത്തരായി വിട്ടു. ഈ മലയാളം തെരഞ്ഞെടുപ്പിൽ ഈ ഭാഗം എനിക്ക് ഭയങ്കര ഇട്ടായി, വിട്ടുപോയി എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാ? തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഒരു അർത്ഥമല്ലേ എന്നുള്ളത്, അല്ലേ? വിട്ടുപോടാന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രയോഗം അവിടെ കൊടുത്തിരിക്കുന്നു, വിട്ടുപോയെന്ന്. സോ മച്ച്, സോ മച്ച്. മൂത്തവർ തുടങ്ങി എന്നുള്ള പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഇത് തുടങ്ങി വെക്കണ്ടേ ആരെയും. തിരിച്ചു പോകാനൊരു ഒരു നേതൃത്വം അതിനൊരാൾ വേണമായിരുന്നു, അതൊരു സീനിയറിന്റെ ക്രമത്തിലാണ് അത് ചെയ്തത്, നന്നായി അത്. സോ അപ്പോൾ ഇവരുടെ എല്ലാം മനസ്സിലിരിപ്പും, അവരുടെ എല്ലാ സ്വഭാവവും കർത്താവ് ദൂരമേ മനസ്സിലാക്കി. അവൻ ആളെ വിവേചിക്കുന്നതിൽ നിസ്തുലനാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ അവസ്ഥ, നിരൂപണങ്ങൾ, ചിന്തകൾ, ഭാവങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ഇച്ഛാഭംഗങ്ങൾ, അപകർഷതകൾ, സങ്കടങ്ങൾ, മുറിവുകൾ, ചതവുകൾ എല്ലാം കൃത്യമായി അറിയുന്നവനാണ് യേശു. എനിക്ക് കർത്താവിനോടുള്ള സ്നേഹം എന്നാന്ന് ചോദിച്ചാൽ അവൻ ആളെ വിവേചിക്കുന്നവനാണ്. ഞാൻ അത് ആവർത്തിച്ചു പറയുന്നത്, മനുഷ്യരൊക്കെ തെറ്റിദ്ധരിക്കും, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ അകലുന്നത് തെറ്റിദ്ധാരണ കൊണ്ട്. 10-20 കൊല്ലം കഴിയുമ്പോഴാണ് തെറ്റിദ്ധാരണയായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. എന്നാൽ യേശുവിനോടുള്ള ബന്ധം കുറയാത്തതെന്നാണെന്നറിയാമോ? അവൻ ഒരിക്കലും തെറ്റിദ്ധരിക്കുകയില്ല. അവന്റെ വേല ചെയ്ത് ആരും അകലുന്നില്ല, കാരണം ഭൂമിയിൽ ആരും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും കർത്താവ് എന്നെ മനസ്സിലാക്കുന്നു. മോശയ്ക്കൊരു നിരാശ വന്നപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഇത് പോലെ ഒരു ദൈവവൈദ്യൻ നിലനിൽക്ക, ഇത് പോലെ ഒരു ഭക്തന് നിലനിൽക്ക, ഒരു വ്യക്തിയെ മനസ്സിലാക്ക, ഇതുപോലെ അറിയാവുന്ന ഒരാളിൽ. എന്നെ പറ്റി നിങ്ങൾക്ക് മറ്റൊരാളോട്, ദൈവദാസന്മാരോട് മോശമായി പറയാം, എന്റെ കർത്താവിനോട് പറയാൻ പറ്റില്ല. എന്നെ പറ്റി നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാം, എന്നെ സ്നേഹിക്കുന്ന പലരോട് നിങ്ങൾക്ക് എന്നെ പറ്റി ദോഷം പറഞ്ഞ് അവരെ എന്നിൽ നിന്ന് അകറ്റാൻ ഒരുപക്ഷെ സാധിക്കും. എന്റെ കർത്താവിനെ എന്നിൽ നിന്ന് അകറ്റാൻ നിങ്ങൾ മുഴുവൻ പേരും കൂടെ പരിശ്രമിച്ചാലും സാധിക്കുകയില്ല. അവനാളെ മനസ്സിലാക്കുന്നവനാണ്. ഒരിക്കൽ പോലും മുട്ടുകുത്തിയിട്ട് കർത്താവേ അവരൊക്കെ പറഞ്ഞതൊന്നും അല്ല കേട്ടോ, ഞാൻ നീ എന്നെ തെറ്റിദ്ധരിക്കല്ലേ, പ്ലീസ് ലോർഡ് എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല. അവൻ ആളെ വിവേചിക്കുന്നതിൽ നിസ്തുലനാണ്. ശബരിയാസ്ത്രിയുടെ സംഭവം നിങ്ങൾക്കറിയാം, പത്രോസിന് കരം കിട്ടാൻ പൈസ ഉണ്ടാക്കി കൊടുത്ത വിധം നിങ്ങൾക്കറിയാം. ഒരു ഒരു കടലിൽ, ഒരു കുളത്തിൽ, ഒരു തടാകത്തിൽ എത്ര ലക്ഷം മീനുണ്ട്, അതിൽ എത്ര മീൻ എവിടെയൊക്കെ താമസിക്കുന്നു, അതിന്റെ ഏതിന്റെയൊക്കെ വയറ്റിൽ എന്തൊക്കെയുണ്ട്, ഇതൊക്കെ അറിയാമോ കർത്താവേ നിനക്ക്? എത്ര ഭയങ്കരമാണ് ആ സംഭവം. നീ പോയി ചൂണ്ടയിടുക, ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക, അതിന്റെ വയറ് കയറുക, കര കിട്ടാനുള്ള കറക്റ്റ് പണം നീ കാണും. ഓ, എന്തൊരു സംഭവമാണിത്! പ്രൈസ് ലോർഡ്. ചൂണ്ടയിടുമ്പോ അത് തന്നെ വന്ന് കിട്ടണ്ടേ?
അതിനകത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വേറൊരുത്തം വന്ന് കൊത്തിയാറ്? അപ്പൊ അതും അവിടെ ആരെങ്കിലും ഒരാൾ കൺട്രോൾ ചെയ്യുന്നത്, അതിന് തന്നെ അതിനെ വെച്ച് ആരെങ്കിലും ക്രമീകരിച്ചിട്ടുണ്ടാവും. കൊത്താൻ വന്നെ അവിടെ നിന്നിട്ട് ആരെങ്കിലും വിവേചിച്ചു കാണും, നീ മറ്റേ ബ്രഹ്മപ്പണം വീഴുന്നുണ്ടോ? ഇല്ല, അവിടെ മാറുന്നില്ല, ചുമചാടിക്കൽ കൊത്തരുത്. ബ്രഹ്മപ്പണം വിഴിഞ്ഞോ മാത്രം കൊത്തിയാ മതി. അപ്പൊ അതിനൊരു ലീഡറായിട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കും. എന്തൊരു വിവേചനമാണ്! ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞറിയോ, ഇത്ര കൃത്യമായിട്ട് കർത്താവിനെ നിന്നെ അറിയാമെങ്കിൽ എന്തിനാ സങ്കടം? ഇന്ന് രാത്രി മനസ്സിനകത്ത് നിരാശ പുറത്തു പോകട്ടെ. കർത്താവേ, നീ എന്നെ അറിയുന്നു. അവൻ എന്നെ അറിഞ്ഞിടുന്നു, അവൻ നീയിൽ കരുതിയിടുന്നു. അവൻ എന്നെ അറിഞ്ഞിടുന്നു, അവൻ നീയിൽ കരുതിയിടുന്നു. നാലാമത്തെ കാര്യം, പാപം എന്ന ആ വലിയ വിഷയത്തെ പരിഹരിക്കുന്നതിൽ അവൻ നിസ്തുലനാണ്. ലോകത്തിൽ ആരും പാപത്തെ തൊട്ടിട്ടില്ല, തൊടാൻ പറ്റില്ല. കാരണം അവരെല്ലാം പാപത്തിലാണ് ജനിച്ചത്, അവരെല്ലാം പാപത്തിലാണ് വളർന്നത്, അവരെല്ലാം പാപത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ പാപമില്ലാതെ പിറന്നവൻ, പാപം അറിയാതെ ജീവിച്ചവൻ, ഓ ഭാവിയോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഹല്ലേലൂയാ! നിങ്ങളിൽ ആർക്കും എന്റെ പാപത്തെ കുറിച്ച് ബോധവരുത്താമെന്ന് വെല്ലുവിളിച്ച പരിശുദ്ധൻ, അവന് മാത്രമേ പാപ പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തൊരു അഭിമാനത്തോടെ ഇത് പ്രസംഗിക്കാം! പാപ പ്രശ്നം പരിഹരിച്ച് ആരുമില്ല, ഇവൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവൻ ജനിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ വിടുവിപ്പാനിരിക്കെ കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടേണം. അപ്പോൾ അവന്റെ ജനനത്തിൽ പാപമോചനമുണ്ട്. പാപം എന്ന പ്രശ്നത്തെ അവൻ മതങ്ങൾ കണ്ടതുപോലെയല്ല കണ്ടത്. വളരെ ശ്രദ്ധിക്കണം, പാപം എന്ന പ്രശ്നത്തെ മതങ്ങൾ കണ്ടതുപോലെയല്ല അവൻ കണ്ടത്. മതങ്ങൾ കണ്ടത് കൈകൊണ്ട് പാപം ചെയ്തവന്റെ കൈ വെട്ടുകയോ കൈ കഴുകുകയോ ചെയ്യണോ എന്ന് മതങ്ങൾ പഠിപ്പിച്ചു. എന്തുകൊണ്ടാണെന്നറിയാവോ? പാപം എവിടെയാ തുടങ്ങിയെന്ന് അവർ കണ്ടതിൽ തെറ്റിപ്പോയി. എന്നാൽ യേശു പറഞ്ഞു, കയ്യിലല്ല പാപത്തിന്റെ തുടക്കം, കാലിലല്ല പാപത്തിന്റെ തുടക്കം, വായിലല്ല പാപത്തിന്റെ തുടക്കം, അതിന്റെയും പുറകിൽ പോണം, ഹൃദയത്തിലാണ് പാപത്തിന്റെ തുടക്കം. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, മോഷണം ഇങ്ങനെ പുറത്തു വരുന്നു. പാപ പ്രശ്നം പരിഹരിപ്പാൻ യേശുവിന് സാധിച്ചത് എന്തുകൊണ്ട്? പാപത്തിന്റെ മൂലം അവൻ കണ്ടെത്തി, അവനെ മാത്രമേ അത് പരിഹരിപ്പാൻ അധികാരമുള്ളൂ. അകത്ത് നിന്നാണ് പാപമെങ്കിൽ അകത്താണ് ചികിത്സ വേണ്ടത്. അകത്ത് ചികിത്സിക്കാൻ മതങ്ങൾക്ക് എങ്ങനെ കഴിയും? പുറമെ പൂശിയാലും പുരട്ടിയാലും അകത്ത് പരിവർത്തനം നടക്കുമോ? ഇല്ല. എങ്കിൽ അകത്ത് പരിവർത്തനം വിടിവിക്കുമെന്ന് തുറച്ചു ചെല്ലുന്ന വചനമാണ് പ്രസംഗിക്കുന്നത്. ദൈവത്തിന്റെ വചനത്താ ഹൃദയത്തിനകത്ത് ഓപ്പറേഷൻ നടത്തുമെന്ന് കർത്താവായ യേശു പറഞ്ഞു. പാപം എന്ന പ്രശ്നം പരിഹരിക്കുന്നതിൽ അവൻ നിസ്തുലനാണെന്ന് ഈ ചാപ്റ്റർ നമ്മെ പഠിപ്പിക്കുന്നു. വേറെ ആരും ഈ വിഷയത്തിൽ രംഗത്ത് വന്നിട്ടില്ല. അഞ്ചാമത്തെ കാര്യം, ഈ പാപലോകത്തിൽ ഒരു വിശുദ്ധ ജീവിതം സാധ്യമാണെന്ന് യേശു മാത്രമേ പഠിപ്പിച്ചുള്ളൂ. അവൻ വിശുദ്ധിയിൽ നിസ്തുലനാണ്. അത് പറയുമ്പോ ഒന്നായിട്ട് കാര്യം പറയേണ്ടി വരുന്നു. നമ്മുടെ നാട്ടിൽ അതിനോട് പറ്റി പഴഞ്ചൊല്ലൊക്കെ ഉണ്ട്, പൊതുവെ പറയാൻ പറ്റത്തില്ല. അതായത്, കുഴപ്പം പിടിച്ചവനെ കൈകാര്യം ചെയ്താൽ അവനും കുഴപ്പക്കാരനാകുന്ന അർത്ഥം. തെളിവ് പറയാം, കുട്ടനൊക്കെ തൊട്ടാൽ തൊടുന്നവനകത്ത് തൊടുന്നവനും പോയി, സംഗതി പോയി, അവനും കുഷ്ഠരോഗിയായി, അശുദ്ധനായി. കുഷ്ഠരോഗിയെ തൊട്ടാൽ തൊടുന്നവൻ അശുദ്ധനായി. എന്നാ യേശു തൊട്ടു, നേരെ തിരിച്ചാ സംഭവിച്ചു, കുഷ്ഠരോഗി വിശുദ്ധനായി. ചിന്തിച്ചാലോ ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചാണോ ഇരുന്ന്? സ്വതന്ത്രം ഒന്നോട് പറയാം, കുഷ്ഠരോഗിയെ നിങ്ങൾ തൊട്ടാ നിങ്ങൾ അശുദ്ധനും, കുഷ്ഠരോഗിയെ യേശു തൊട്ടാ കുഷ്ഠരോഗി വിശുദ്ധനും. അയ്യോ, ഇത് എത്ര പരിപാടിയാ! അവൻ പാപിയെ കൈകാര്യം ചെയ്താൽ അവന്റെ വിശുദ്ധിക്കും കോട്ടം വരുന്നില്ല. അതിന് പകരം പാപിയുടെ പാപം മാറി അവൻ വിശുദ്ധനാവും. എന്നാൽ മതഗുരുക്കന്മാർ പാപിയുടെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പോയാ അവനും കൂടി ആ പാപത്തിൽ പങ്കാളിയാവും. അവനും കൂടി ആ പാപത്തിൽ പങ്കാളിയാവും. യേശു പാപം കൈകാര്യം ചെയ്തു, അവന്റെ വിശുദ്ധിക്ക് കോട്ടം വന്നില്ല, പാപിയെ വിശുദ്ധനാക്കി മാറ്റുകയും കൂടെ ചെയ്തു. അവൻ വിശുദ്ധിയിൽ നിസ്തുലൻ. അവൻ ഇന്ന് രാത്രി നിന്റെ പാപം മാറ്റും, അവന്റെ വിശുദ്ധി നിനക്ക് തരും. വിശുദ്ധിക്ക് അവൻ ഒരു അടയാളമാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, നിങ്ങളെ വിളിച്ച വിശുദ്ധരോത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും. അതാണ് എനിക്ക് നിങ്ങളോട് പ്രധാനമായി പറയാനുള്ള സന്ദേശം. അത് പറയുമ്പോൾ ഈ സന്ദേശം അവസാനിപ്പിക്കും. തുടർന്ന് ഈ വേദഭാഗത്തു നിന്നും വളരെ ഗഹനമായ പഠനത്തിന് കൊള്ളാവുന്ന നിങ്ങളുടെ ചിന്തയിൽ കൺവെൻഷൻ തീർന്നിട്ട് ഇനി ദിവസങ്ങളോളം നിങ്ങൾക്ക് അയവിറക്കാവുന്ന ചില കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ ഈ അധ്യായത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നു. പാപത്തോടുള്ള ബന്ധത്തിൽ മൂന്ന് വിധ മനോഭാവമാണ് എനിക്ക് തുടർന്ന് നിങ്ങളോട് പറയുവാനുള്ളത്. ഒന്ന്, മറ്റുള്ളവരുടെ പാപം വലുതായിട്ട് കാണുന്നത്. രണ്ട്, സ്വന്തം പാപം കാണാൻ പറ്റാത്ത. മൂന്ന്, പാപം ഏറ്റുപറയുന്നത്. ഇങ്ങനെ മൂന്ന് കൂട്ടരെ ഇവിടെ കാണും. ഈ മറ്റുള്ളവരുടെ പാപം വലുതായിട്ട് കാണുന്നവര്, അങ്ങനെയുള്ള ആൾക്കാർ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ലെന്നാ തോന്നുന്നു, കാരണം ഒരു മൗനമാണല്ലോ. രണ്ടാമത്തെ കൂട്ടരുണ്ടോ? സ്വന്തം പാപം മറയ്ക്കുന്നവരുണ്ടോ? അത് കാണുകയാണ്. മൂന്നാമത്തെ കൂട്ടരായിരിക്കും ഉള്ളതെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കും. പാപം ഏറ്റുപറഞ്ഞു, തന്റെ തെറ്റുകളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ബാക്കി ഓർമ്മയുണ്ടല്ലോ. ഈ മൂന്ന് കൂട്ടരെ ഈ ചാപ്റ്ററിലുണ്ടോ? ഉണ്ട്. പരീക്ഷന്മാരും സദുക്കിയരും മറ്റുള്ളവരുടെ പാപം ലെൻസ് വെച്ച് വലുതാക്കും. കണ്ടോടോ, കൊണ്ടോ 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 ഒരുതോ അവരവരുടേത് ചെറുതാക്കി ചെറുതാക്കി. ഓ, ബലഹീനതയുടെ അങ്ങനെയാണ് ഇത്. പരീക്ഷന്മാരാണ്, ഇന്നിപ്പോ പരീക്ഷന്മാരില്ലല്ലോ. ഉണ്ടെങ്കിൽ എവിടെയാ നിങ്ങൾ പറ ഉത്തരം? ഇപ്പൊ പറയണം, പോണ വഴി പറഞ്ഞാൽ. കർത്താവിന്റെ കാലത്തെ പരീക്ഷന്മാരിപ്പോ ഏത് സമുദായത്തില? ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി, പിടിച്ചൊന്നും പറയരുത്, കുഴപ്പമുണ്ടാക്കരുത്. കർത്താവിന്റെ കാലത്തെ പരീക്ഷന്മാരിപ്പോ ഏത് സഭയിലാ? ഒരുപാട് ദൂരെയായിരിക്കാം. I am okay, you are not okay. എന്താ കാര്യം? ഞാൻ അവരുടെ വിട്ടിട്ടില്ല. ഐ എം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മീശയൊക്കെ വെച്ചിട്ടില്ലല്ലോ. ഐ എം ഓക്കെ. ഞാൻ നോക്കിയ വെള്ളമെടുപ്പിലിട്ടിരിക്കുന്നു. ഐ എം ഓക്കെ. സ്വയനീതി. ഈ വെള്ളമെടുപ്പിന് അകത്തേത് കവറ കുശുമ്പുണ്ടോ? കുശുമ്പ് അസൂയുണ്ടോ? വൈരാഗ്യമുണ്ടോ? പിണക്കമുണ്ടോ? പകയുണ്ടോ? 15 പൗരാഭരണത്തെക്കാൾ വലുതാ വൈരാഗ്യം. എന്റെ പാസ്റ്റർ ദുരുപദേശം പറയണം, ഞാൻ പറയില്ല, ഉറപ്പിച്ച് പറയാം, ദുരുപദേശം പറയില്ല. പക്ഷെ സത്യം മനുഷ്യർ അറിയുന്നില്ല. കപടഭക്തരായ ഒരു കൂട്ടം ആൾക്കാരെ സൃഷ്ടിക്കാനാണോ ഈ കാശ് മുടക്കുന്നത്? മറ്റുള്ളവരെ വിധിക്കാൻ എന്തൊരു ധൃതിയ, മറ്റുള്ളവരെ കുറ്റം ചുമത്താൻ എന്തൊരു ഉത്സാഹമാ. അവൻ അശുദ്ധൻ, ഇവൻ അശുദ്ധൻ, ആര് പറഞ്ഞു കൊണ്ടുവരുന്നു പറയാൻ എന്നെ അറിയാ. സ്വന്തം അമ്മയോട് മിണ്ടാത്തയാളാ ഈ വലിയ വർത്തമാനം പറയുന്നു. സ്വന്തം പാപം മറയ്ക്കുന്നവർ മറ്റുള്ളവരുടെ പാപം വലുതാക്കുന്നവർ, ഈ രണ്ടു കൂട്ടരും ഈ അധ്യായത്തിലുണ്ട്. എന്നാൽ അതിനകത്ത് ഒരു റേഷ്യ പഠിച്ചോണം. പാപം സമ്മതിച്ച ആള് ഒരാളെ ഇതാനവിടെ കണ്ടുള്ളൂ. ഇതാണ് ഇതിന്റെ റേഷ്യോ. മറ്റുള്ളവരുടെ പാപം കണ്ടുപിടിക്കുന്നവര് സ്വന്തം പാപം മറയ്ക്കുന്നവരും ഭൂരിപക്ഷവും. ഞാൻ തകർന്നവനും പാപിയുമാണ് എന്ന് ഏറ്റു പറയുന്നവർ വളരെ കുറച്ചുമാണ്. ചുങ്കക്കാരൻ പാപിയും പ്രാർത്ഥിക്കാൻ പോയി. ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, കർത്താവേ ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ പിന്നെ അത് ചെയ്തു, പിന്നെ ഇതും കൂടെ ചെയ്തു, പിന്നെ അതും ഇതും കൂടെ ചെയ്തു. ഇവനെ പോലെ ഞാനല്ല. ഇത് പ്രാർത്ഥനയാണോ പ്രസംഗമാണോ? ദൈവം തമ്മിൽ ആരോട് പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കർത്താവ് ഇവർക്ക് അറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കർത്താവിനോട് പ്രസംഗിച്ച് കർത്താവിനെ ഉപദേശിക്കും, ഭയങ്കര സാഹിത്യമൊക്കെ ഉപയോഗിച്ച് കർത്താവ് ഉപയോഗിച്ച് അല്ലേ കർത്താവ് നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് ഡിക്ഷണറി എടുക്കാൻ പോകും. വിഷമൊന്നും തോന്നരുത്, കുറച്ചുകൂടെ സിമ്പിൾ ആകും. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. സ്വന്തം തെറ്റുകളെ മറയ്ക്കുന്നവരും മറ്റുള്ളവരുടെ തെറ്റുകളെ വലുതാക്കി കാണുന്നവരും, മറ്റുള്ളവരുടെ തെറ്റുകളെ വലുതാക്കി കാണുന്നവർ, മറ്റുള്ളവരുടെ തെറ്റുകളെ വലുതാക്കി കാണുന്നവർ. രണ്ട് കുഞ്ഞുങ്ങൾ അവരെ തെറ്റ് ചെയ്തു, അതിന് രണ്ടിനെ ശരിയാക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഓടിയെക്കൊണ്ടിരുന്ന ഓർമ്മ നിങ്ങളുടെ കൊച്ചാന്ന് കാണുന്നു. ആ പിള്ളേരല്ലേ, അതെന്നാ പെട്ടെന്ന് പിള്ളേരായത്? രണ്ട് പിള്ളേര് രാത്രി കൂട്ടായ്മയ്ക്ക് വന്നില്ല, കൂട്ടായ്മിക്കുന്നില്ല, അവരെ പിടിക്കണമല്ലോ. അന്വേഷിച്ച ഓർമ്മ നമ്മുടെ അയ്യോ പരീക്ഷയല്ലേ. മറ്റുള്ളവരുടെ തെറ്റിനെ വലുതായി കാണുക, സ്വന്തം തെറ്റിനെ ചെറുതായി കാണുക. ദാവീദ് ഒരു ചോദ്യം ചോദിക്കുന്നു 19:12 സങ്കീർത്തനത്തിൽ, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവരാര്? ആ ചോദ്യം എനിക്ക് ചോദിക്കാൻ കാരണം പാടാന്നു. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് ഗ്രഹിക്കുന്നതാണ്, ഭൂമിയിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കുന്നതാണ്. അല്ലെടിയോ പറയോ, ആ കണ്ടോ വളരെ കുറഞ്ഞില്ലേ, കണക്ക് വ്യത്യാസം വരുന്നതാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റുകളെ ഗ്രഹിക്കുന്നത്, ഏറ്റവും എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കുന്നത്. സ്വപ്നം മൂന്നാമതൊരു കൂട്ടരെ ഇവിടെ കാണുന്നു, അതൊരൊറ്റ കക്ഷിയേ ഉള്ളൂ. ഒന്നും മിണ്ടുന്നില്ല, ന്യായവാദങ്ങൾ ഉന്നയിക്കുന്നില്ല, തലകുനിച്ച് നിൽക്കുന്ന ഒരു സഹോദരിയെ കാണാം, തെറ്റ് ഗ്രഹിച്ച ഒരു സ്ത്രീ. അടുത്തൊരു മൂന്ന് കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഈ പാപിനിയെ കൈകാര്യം ചെയ്ത മൂന്ന് കൂട്ടം, ഒന്ന് മതം അഥവാ നിയമം, രണ്ട് പാപികൾ അഥവാ മനുഷ്യർ, മൂന്ന് പരിശുദ്ധൻ അഥവാ ദൈവപുത്രൻ. ഒന്ന് പാപിയെ നിയമം കൈകാര്യം ചെയ്യുന്നു, നിയമം അഥവാ മതം കൈകാര്യം ചെയ്യുന്നു, ന്യായപ്രമാണം കൈകാര്യം ചെയ്യുന്നു. ന്യായപ്രമാണം ഈ പാപിയെ കൈകാര്യം ചെയ്തിട്ട് പറയുന്നു, ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലണം, വിട്ടുവീഴ്ചയില്ല. നിയമം നിനക്ക് എതിരാ, പാപത്തിന്റെ ശമ്പളം മരണം. രണ്ട് പാപികൾ ഇവളെ കൈകാര്യം ചെയ്തു, അവരെല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. മൂന്ന് പരിശുദ്ധ ഇവളെ കൈകാര്യം ചെയ്തു, അവളെ വെറുതെ വിട്ടു. പാപിയോട് കരുണ കാണിച്ചത് പരിശുദ്ധൻ മാത്രമാണ്. കരുണയുടെ മനസ്സ് വിശുദ്ധിയുടെ ലക്ഷണം. കൊല്ലണം 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 എന്ന് കൂടെ കൂടെ പറയുമ്പോൾ ഓർക്കണം, ഇതുപോലെയുള്ള എന്തോ കുഴപ്പം പുള്ളിക്ക് ഉണ്ടതാ, പുള്ളിക്ക് ഇത്രയും ധൃതി വന്നത്.
യേശു മാത്രമേ ഈ വിഷയത്തിൽ കരുണയോടെ ഇടപെടുന്നു.
അടുത്ത ഒരു സെറ്റ് കാര്യം കൂടെ പറയാം. ഇവിടെ മൂന്ന് കോടതി ഞാൻ കണ്ടു. മൂന്ന് കോടതി. ഒന്ന് മതകോടതി, രണ്ട് മനസാക്ഷിയുടെ കോടതി, മൂന്ന് ദൈവകോടതി. മതകോടതി ഏതാ? യഹൂദന്മാരുടെ കോടതി. മതകോടതിക്ക് എന്താ വില? ഭയങ്കര വിലയാ. മതകോടതിക്ക് തല്ലോ വിലയുണ്ട്, അധികാരമുണ്ട്, വിസ്തരിക്കാൻ അധികാരമുണ്ട്, മുടക്കാൻ അധികാരമുണ്ട്. ഇന്നും ഇഷ്ടംപോലെ ഉണ്ട് പല ഗ്രാമങ്ങളിലും മതകോടതിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മതകോടതിക്ക് ഭയങ്കര ശക്തിയുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് മതകോടതിയൊക്കെ തന്നെയാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ മതത്തെയാ ഭയപ്പെടേണ്ടത്? മതകോടതി. രണ്ടാമത്തെ കോടതി മനസാക്ഷിയുടെ കോടതി. മൂന്നാമത്തെ കോടതി ദൈവത്തിന്റെ കോടതി. ശ്രദ്ധിക്കുക, മതത്തിന്റെ കോടതി ഈ സ്ത്രീയെ കൊല്ലണമെന്ന് പറഞ്ഞു, പക്ഷെ ഇവരെ മറ്റുള്ളവരെ കൊല്ലാൻ പറഞ്ഞില്ല. എന്നാൽ മനസാക്ഷിയുടെ കോടതി ഇവരെ എല്ലാവരെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു, ഇവളെ മാത്രം രക്ഷിച്ചു. ദൈവത്തിന്റെ കോടതി എല്ലാവരും ഒരുപോലെ കുറ്റക്കാരും. ഇവിടെ വന്ന് നിൽക്കുന്ന ഗ്രൂപ്പിൽ ഒന്ന് സ്ത്രീ, മറ്റേ കൊണ്ടുവന്ന കൂട്ടരെ. ഈ മൂന്ന് രണ്ട് കൂട്ടരും ദൈവകോടതിയുടെ മുമ്പിൽ കുറ്റക്കാരൻ. മതകോടതിയിൽ പകൽമാന്യന്മാർ രക്ഷപ്പെട്ടു, ഇവൾ പിടിക്കപ്പെട്ടു. എന്താണ് ഇവളും അവളുമായിട്ടുള്ള വ്യത്യാസം? ഈ സ്ത്രീയും ഈ പരീശന്മാരോടുള്ള വ്യത്യാസം എന്താണ്? വചനം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവളുടെ പാപം പിടിക്കപ്പെട്ട പാപം, മറ്റവരുടെ പാപം പിടിക്കപ്പെടാത്ത പാപം. ഇത്രയുള്ള വ്യത്യാസം. പ്രിയപ്പെട്ടവരെ, സഭയിൽ ഇരിക്കുന്ന, പാട്ടുപാടുന്ന, അന്യഭാഷ പറയുന്ന, പ്രാർത്ഥിക്കുന്ന, പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളും വെളിയിലുള്ള ആളുകളുമായിട്ടുള്ള യഥാർത്ഥ വ്യത്യാസം എന്നാ? അവരെയൊക്കെ വിശുദ്ധി കൂടുതലുണ്ടോ? ഒരു സത്യസന്ധമായ ഒരു കാര്യം നമ്മൾ ഗ്രഹിക്കണം. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞുവെന്ന് മാത്രമേ ഒരു വ്യത്യാസം നമുക്കുള്ളൂ. ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ, ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു എന്നതാണ് ഈ ജനത്തെക്കാൾ എനിക്കുള്ള വ്യത്യാസം. ആരോ ഒരാൾ നിന്നോട് സുവിശേഷം പറയാൻ ഒരു മണിക്കൂർ കളഞ്ഞു, ആരോ ഒരാൾ നിനക്ക് വേണ്ടി ഇടിവിൽ നിന്നു, ആരോ നിനക്ക് വേണ്ടി ഒരു പുസ്തകം വാങ്ങി തന്നു, അതുകൊണ്ട് നീ ഇന്ന് ഇവിടെ വന്നു. ഇതുപോലെ ഒരാൾക്ക് വേണ്ടി ഒരു മണിക്കൂർ മുടക്കാമോ? ഇതുപോലെ ഒരാൾക്ക് വേണ്ടി അല്പം ദിവസം പ്രാർത്ഥിക്കാമോ? ഒരാൾക്ക് ഒരു ബൈബിൾ വാങ്ങി കൊടുക്കാമോ? നിയമവനമായിട്ടുള്ള വ്യത്യാസം അത്രേ ഉള്ളൂ. സന്ദേശത്തിന്റെ സുപ്രധാന ഭാഗത്തേക്ക് വരുന്നത്, യേശുവോട് പറഞ്ഞ ആ പ്രധാനപ്പെട്ട വാക്കിനകത്താണ് ഒടുവിലത്തെ മൂന്ന് കാര്യം നിൽക്കുന്നത്. യേശുവോട് പറഞ്ഞ വാക്കിതാണ്, പതിനൊന്നാം വാക്യം ഉറക്കെ വായിക്കാം.
ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു.
മൂന്നായിട്ട് തന്നെ തിരിക്കാം. ഒന്ന്, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ആ വിധി, ആ തിരുവായിൽ നിന്ന് പുറത്തേക്കൊന്ന് വീണ രംഗം എത്ര ഭയങ്കരമായിരുന്നു! കല്ലുകളുടെ കൂമ്പാരത്തിന്റെ അടിയിൽ ചോര ഒഴുകി കിടക്കേണ്ട ഒരു സ്ത്രീയാണ് ഈ നിൽക്കുന്നത്. അവളുടെ കണ്ണിലേക്ക് നോക്കി, സുപ്രീം കോടതിക്ക് മുകളിൽ ഒരു കോടതി ഉണ്ടെങ്കിൽ ആ കോടതിയുടെ ജഡ്ജിയാ പറയുന്നത്, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. രാത്രി ഒരു കാര്യം ഓർക്കണം, ഞാനും നിങ്ങളും ആ കോടതിയിൽ ഒരു ദിവസം നിൽക്കേണ്ടി വരും. അവൻ മാപ്പ് തന്ന ആ മാപ്പ് മാപ്പാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരെ. മനുഷ്യൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ആസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നോടൊപ്പം വരണം. യേശു പറയുകയാണ്, ഞാൻ നിനക്ക് ശിക്ഷിക്കുന്നു. എന്താ കർത്താവെ ശിക്ഷിക്കാത്ത എന്ന് നമ്മൾ ചോദിച്ചില്ല. പേടികൊണ്ടാ ചോദിക്കാത്ത. മറ്റൊരു ചോദിച്ചില്ല, കാരണം മറ്റൊരു അവിടെ ഇല്ല. ഒരു പോയി, ഇനി ആരാ ചോദിക്കുന്നത്? നമുക്ക് ചോദിക്കാം, നമുക്ക് ചോദിക്കാം. കർത്താവേ എന്താ ചിട്ടിരിക്കാത്ത? ഉണ്ട്. പിന്നെ എന്താ ചിന്ത വിളിക്കാതെ? യേശു മിണ്ടുന്നില്ല. കർത്താവ് ഇവർ പാപിയല്ലേ? ഇവർ നുണ പറഞ്ഞതാണോ? ഈ നാട്ടുകാർ നുണ പറഞ്ഞതാണോ? ഇവര് പാപിയല്ലേ? യേശു മിണ്ടുന്നില്ല. ഉടനെ നമ്മൾ അടുത്ത ചോദ്യം പതുക്കെ ചോദിക്കുക, കർത്താവേ നീ ഇതിലൊക്കെ കൂട്ടാണോ? എന്നതിലൊന്ന് പറ, എന്താ ശിക്ഷ വിധിക്കാത്ത? എന്താ തെറ്റിന് ശിക്ഷയില്ലേ? ന്യായപ്രമാണം ശിക്ഷിക്കണോന്ന് പറഞ്ഞവിടെ നീ ശിക്ഷിക്കാതെ ഇവിടെ ക്ലോസ് ഒന്ന് പറ. ഇത്ര വകുപ്പ് പ്രകാരം ഇന്ന ന്യായങ്ങളുടെ വെളിച്ചത്തിൽ വെറുതെ വിടുന്നു പറ. ചോദിക്കുന്നില്ല, അത് കത്താവിടെ വെറുതെ പോകരുത്. യോഗങ്ങളിൽ ഒരു ഒന്നുകൂടി ഒന്ന് മനസ്സ് തുറന്നി വേദഭാഗത്തിലേക്ക് വന്നി, യോഹന്നാൻ എട്ടിലേക്ക് വന്നി. നാട്ടുകാര് മൊത്തം പറയുന്നു ഇവിടെ പാപിയാണെന്ന്, ന്യായപ്രമാണം പറയുന്നു ഇവിടെ പാപിയാണെന്ന്. യേശു ശിക്ഷിക്കുന്നുമില്ല. കർത്താവേ പ്ലീസ് ഒന്ന് പറ, എന്താ ഇവിടെ എറിയാത്തെ? അവരെല്ലാം പോയപ്പോൾ എറിയാൻ അർഹതയുള്ളവനായി ഇവൻ പറയാ ഞാൻ ശിക്ഷിക്കുന്നില്ല. കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കിട്ട് ചോദിച്ചു, കർത്താവേ പ്ലീസ് എന്താ എറിയാത്തെ ഒന്ന് പറയാവോ? പാപത്തിന് ശിക്ഷയില്ലേ? പാപം ഇങ്ങനെ ചെയ്തവനാണോ നീ പറയുന്നേ? മിണ്ടുന്നില്ല. അവള് പാപം ചെയ്തില്ലായിരിക്കും അല്ലേ? മിണ്ടുന്നില്ല. നീ ഈ പാപികൾക്ക് എല്ലാം കൂട്ടാണോ? മിണ്ടുന്നില്ല. അവിടെ കർത്താവ് ശാന്തമായിട്ട് പറയുന്ന എന്നാന്ന് കേൾക്കണോ മക്കളെ? യേശു ശാന്തമായിട്ട് പറയുന്ന എന്നാന്ന് അറിയുമോ? നിങ്ങൾ സുവിശേഷങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ എന്തുകൊണ്ടാണ് അവൾക്ക് ശിക്ഷ വിധിക്കാത്തതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. പ്രധാനപ്പെട്ട സമയം വന്നിരിക്കുകയാണ്, ശ്രദ്ധ ഒട്ടും പതറൻ. ഞാൻ എന്തുകൊണ്ടാണ് അവൾക്ക് ശിക്ഷ വിധിക്കാത്തതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ബൈബിളിലേക്ക് വരിക. യോഹന്നാന്റെ സുവിശേഷം 3:17 വാക്യം വായിക്കാം.
ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ.
ഇനി വായിക്കേണ്ടത് 1:29 യോഹന്നാൻ, പിന്നെ വായിക്കേണ്ടത് യെശയ്യാ 53:5.
പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്.
53:5.
എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി.
മതി, 3 വചനങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. യോഹന്നാൻ 3:17 ഇങ്ങനെ പറയുന്നു, ദൈവപുത്രൻ ലോകത്തിൽ വന്നത് മനുഷ്യരെ വിധിപ്പാനല്ല രക്ഷിപ്പാനത്രേ. ഞാൻ എന്തുകൊണ്ട് ഇവിടെ കല്ലെറിയുന്നില്ല? ഞാൻ എന്തുകൊണ്ട് ഇവൾക്ക് ശിക്ഷ വിധിക്കുന്നില്ല? ഉത്തരം, ഞാൻ വന്നത് എറിയാനല്ല, ഞാൻ ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ് വന്നത്. യേശുവേ എന്തുകൊണ്ട് നീ ഇവിടെ ശിക്ഷിക്കുന്നില്ല? ഉത്തരം, ഞാൻ ശിക്ഷിക്കാൻ വന്നവനല്ല, ഞാൻ രക്ഷിക്കാൻ വന്നവനാണ്. ഉടനെ നമ്മൾ പറയാം, നമ്മൾ ചുമ്മാ കണ്ണടച്ച് വിടരുത്. കർത്താവേ അതൊന്ന് വിശദീകരിക്കാമോ, നീ എങ്ങനെയാ രക്ഷിക്കുന്നത്? ഇതാ 29 വാക്യം പറയുന്നു, ലോകത്തിന്റെ പാപം ചുമക്കാനാണ് ഞാൻ വന്നത്. അവളുടെ കൂടെ പാപം അല്ല, ഇന്ന് രാത്രിയിൽ ചെറുമക്കൾ കൺവെൻഷനിൽ ഇരിക്കുന്ന നിന്റെ കൂടെ പാപം, നിന്റെ കൂടെ പാപം, നിന്റെ കൂടെ പാപം. നാളെയോ അടുത്ത മാസമോ കാസറ്റിലൂടെ ഈ പ്രസംഗം ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് അവൻ ശിക്ഷ വിധിക്കാത്തത്. ഇന്ന് രാത്രിയിൽ എഴുതിയിട്ടോ, പാപം ചുമക്കാൻ ഒരുത്തനെ വന്നുള്ളൂ, പാപിക്ക് പകരമായി മരിക്കുവാൻ ഒരുത്തനെ വന്നുള്ളൂ, പാപം ഏറ്റെടുക്കാൻ ഒരുത്തനെ വന്നുള്ളൂ, അതുകൊണ്ട് നിന്നെ ശിക്ഷിക്കുന്നില്ല. അന്നുള്ളവർക്കും ഇന്നുള്ളവർക്കും ഒരു രക്ഷകനേ ഉള്ളൂ. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. കണ്ടാലും കാൽവരിൽ കുരിശിൽ ശിരസതു ചാഞ്ഞു പരൻ കണ്ണീടുക പ്രിയനേ നിന്നക്കായി തൂങ്ങിടുന്നു മൂന്നാഴികളിൽ. ഈ യോഗം ഇവിടെ ഇരുന്ന് കേൾക്കുന്നവരും ദൂരെ ഇരുന്ന് കേൾക്കുന്നവരും കാണണം, കണ്ണു തുറന്ന് കാണണം, കാൽവരിയെ കാണണം, നിന്റെ പാപം ചുമന്ന യേശുവിനെ കാണണം. നഗ്നനായി എലിപൊലി കൊള്ളുന്ന വൈകത്ത് ഇരുമ്പാണികൾക്ക് കൈകാലുകൾ ഏൽപ്പിച്ചുകൊണ്ട് രക്ഷകനെ കാണുക. കണ്ടാലും കാൽവരിയിൽ കുരിശിൽ ശിരസതു ചാഞ്ഞു പരൻ കണ്ടിടുക പ്രിയനേ നിന്നെക്കായി തൂങ്ങിടുന്നു മൂന്നാണികൾ. കണ്ടിടുക പ്രിയനേ നിന്നെക്കായി തൂങ്ങിടുന്നു മൂന്നാണികൾ. ശിരസിൽ മുൾമുടി അണിഞ്ഞവർ രക്ഷകനെ നീ തിരിച്ചറിഞ്ഞോ സുഹൃത്തെ? നീ അത് മനസ്സിലാക്കിയോ സഹോദരി? ഇന്ന് നിന്റെ പാപം അവന്റെ മേൽ ഇട്ടിട്ട് പോകണം. ഇന്ന് നീ ആ രക്ഷകനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. എന്റെ പാപം ചുമന്നവനെ, എനിക്ക് വേണ്ടി മരിച്ചവനെ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ശിക്ഷയേറ്റവനെ, അങ്ങേക്ക് വേണ്ടി ഞാൻ ജീവിക്കും, എന്റെ ജീവിതം ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുമെന്ന് ഈ സന്ദേശത്തിന്റെ മുമ്പിൽ ആര് സമർപ്പിക്കും? ലക്ഷക്കണക്കിന് ആളുകൾ ലോകം മുഴുവനും രക്ഷകനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു, തങ്ങളുടെ പാപവഴികളെ വിട്ട് ഈ രക്ഷിതാവിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രക്ഷിക്കപ്പെടുവാൻ ആരുണ്ട് ഈ കൂട്ടത്തിൽ? ഇന്ന് രക്ഷിക്കപ്പെടുവാൻ ആരുണ്ട് ഈ കൂട്ടത്തിൽ? നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു മെഴുകുതിരി പോലും കത്തിക്കണ്ട, ഒരു കോഴിക്കുഞ്ഞിനെ പോലും കൊടുക്കണ്ട, ഒരു കാളയെ കൊടുക്കണ്ട, ഒരു പൈസ പോലും ഇടണ്ട, ഒരൊറ്റ പുണ്യസ്ഥലവും സന്ദർശിക്കണ്ട. നിന്റെ പാപം ചുമക്കുന്ന ദൈവപുത്രനെ കാണുക. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നൂറ്റാണ്ടുകളായി ഈ സത്യം ഞങ്ങൾ പ്രസംഗിക്കുന്നു. ജയിലിനകത്ത് കിടക്കുന്ന ആളുകൾക്ക് പോലും ഈ സന്ദേശം വിടുതൽ നൽകുന്നു. ഒരു കോടതിയും വാക്ക് കൊടുക്കാത്തവർക്ക് ഈ സുവിശേഷം മാത്രം നൽകുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ യോഗത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ ഒരു സഹോദരന്റെ പേര് ചന്ദ്രൻ. അവനെ കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്നത് ബോഡ് ക്രിമിനൽ എന്നാണ്. അടുത്ത വാചകം നൗ ഹീസ് ആൻ ഇവാഞ്ചലിസ്റ്റ് എന്നാണ്. 350 കേസിൽ പ്രതിയാണ്. ജാമ്യം പോലും കൊടുക്കരുത്, പരോള് കൊടുക്കരുത് എന്ന് എഴുതി വിട്ടിരുന്നവനാണ്. அவன் ஜெயிலில் வச்சு சுவிசேஷம் கேட்டு, சுவிசேஷம் கேட்டு, சுவிசேஷம் கேட்டு, சுவிசேஷம் பிரசங்கிக்கிறது என்பது அபிமானமான சுவிசேஷத்தை குறிச்சு எனிக்க லஜ்ஜையில்ல. இது ஞாபக கவலைகளில் பிரசங்கிக்கிற தூதான, இது ஞாபக ஆஸ்பத்திரியில் போய் பரையும் சந்தேஷமான, எவ்வளவு கிட்டியாது ஞாபகம் கொண்டே பரையானு பாவமான நல்குமோ சந்திரன் பாவம் 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 பாவபோதம் உண்டாய் பாவபோதம் உண்டாய உடனே ஜெயில் சூப்பரண்டனை சென்று கண்டு எனிக்கு ஜட்ஜிக்கு ஒரு கத்தாயக்கணும் அவன் போண்டா போய் அவன் பண்ணு சாரே எனக்கு ஒரு குழப்பவும் ஞா கத்தாயக்கா போவேன் அது கத்தாயச்சு ஈ கத்த அவ மேசப்பட்ட ഇരുന്നു അവിടുന്ന് ഒരു എൻക്വയറി നടത്തി ഇവരുടെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് ജയിലിൽ നിന്ന് ഒരു റിപ്പോർട്ട് ചെന്നു ഇപ്പോൾ ഈ ജയിലിലുള്ളതിൽ ഏറ്റവും നല്ല സ്വഭാവമാണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നടന്ന സംഭവം പറയാം നാല് കൊല്ലമുണ്ട് അത്രയോ നാലോ അഞ്ചോ എത്രയോ കൊല്ലമുണ്ട് ചന്ദ്രൻ പുറത്തു വന്നു ചന്ദ്രൻ പുറത്തു വന്നു വേണമെങ്കിൽ വിളിച്ചാൽ വന്ന് സാക്ഷ്യം പറയും ബോൺ ക്രിമിനൽ രൂപാന്തരപ്പെട്ടിരിക്കുന്നു ഇത് സത്യമാണോ ഇത് സത്യമാണ് മൈ സാങ്ഷൻ മേടിക്കാൻ ഒരു ആവശ്യത്തിന് പുള്ളിയെ വിട്ടു അപ്പൊ ഇപ്പം ഈ സാധാരണക്കാർക്ക് തരാൻ വേണ്ടല്ലോ ഡി എസ് പിന്റെ അടുക്കെ പോണല്ലോ അങ്ങനെ അവിടെ ചെന്നപ്പോ അവിടെ ഇച്ചിരി സീനിയറായ ഒരു ഓഫീസറായിരിക്കുന്നേ സാറിന് എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു നിന്നെ എനിക്ക് മനസ്സിലായല്ലോ സാറേ ഞാൻ ആ പഴയ ചന്ദ്രനാ ഓ പുള്ളിക്ക് പെട്ടെന്ന് ഒരു ചോമ വന്നു പുള്ളി പറയാം നിന്നെ ഇടിച്ച് ഇടിച്ച് എനിക്ക് ചോമ പിടിച്ചു നിനക്ക് ഒരു അസുഖമില്ലല്ലോ നിനക്ക് മൈസാങ്ഷൻ വേണ്ട മുകളോ നീ പോയി പ്രസംഗിച്ചോളാ ഞങ്ങള് മൈസാങ്ഷനൊക്കെ ഇങ്ങനെയുള്ളവരെ വിടുന്നു ഇത് സത്യമാണ് ഇത് സത്യമാണ് ഇത് സത്യമാണ് യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു 17 കൊല്ലം ചെറുപ്പത്തിൽ പ്രസംഗിച്ച ദൂത് മാറ്റി പറയാനല്ല ഇപ്പോൾ നിങ്ങളോട് വിളിക്കുന്നത് 17 കൊല്ലമല്ല 18 കൊല്ലമല്ല തലമുറ തലമുറയായി പ്രസംഗിച്ചു വന്ന ഒരു ദൂതേ ഉള്ളൂ പാപം പരിഹരിപ്പാൻ യേശു നിന്റെ ശിക്ഷ ഈ ശരീരത്തിൽ ഞാൻ ഏൽക്കാൻ പോവുകയാണ് നീ കൊള്ളേണ്ട അടി ഞാൻ കൊള്ളാൻ പോകുന്നു നീ ഏൽക്കാൻ പോകുന്നു ഇന്ന് രാത്രി നിനക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ നിനക്ക് നമ്മി പറയാതിരിക്കാൻ പറ്റുമോ നിനക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റുമോ ഉയർന്നു. വിശ്വാസത്താൽ ഞാൻ കാണുന്നു എന്റെ മുമ്പിൽ ചെക്കടൽ മാറിപ്പോകുന്നു. കഴിഞ്ഞ ദിവസം വേറൊരു പാട്ട് ഞാൻ കേട്ടു, ഞാൻ പെട്ടെന്ന് എഴുതി പഠിച്ചു, ഞാൻ ചർച്ചിലൊക്കെ പഠിപ്പിച്ചു. ആരാധിപ്പാൻ നമുക്ക് കാരണം ആരും ഇപ്പോഴ ഒന്നുമില്ല. നിസാരാണ് സംഗതി ഉണ്ടോ ഇതിനകത്ത്? ഈ കൈവെട്ടി പാടാനും കാരണമുണ്ട്. എന്താ കാരണം? തലയ്ക്ക് സുഖമില്ലാത്തോണ്ടല്ല, വെടിയിൽ കാഴ്ച വന്നിട്ടല്ല, യേശു ജീവിക്കുന്നു. കൈവെട്ടുന്നതിന്റെ പിന്നിൽ കാരണമുണ്ട്, ചാടുന്നതിന്റെ മുമ്പിൽ കാരണമുണ്ട്, ഒച്ച വയ്ക്കുന്നതിന്റെ പിന്നിൽ കാരണമുണ്ട്, പാട്ട് പാടുന്നതിന്റെ പിന്നിൽ കാരണമുണ്ട്. പാപമോചനം എന്ന സൗഭാഗ്യം പ്രാപിക്കാത്തവർ വിശ്വസിച്ചത് സ്വീകരിക്കണം. എങ്ങനെയാ പാപമോചനം കിട്ടുന്നത്? പാപമോചനം കിട്ടുന്നത് ക്രിസ്തു നിങ്ങളുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി എന്ന സത്യം നിങ്ങൾ അറിയുന്നതാണ് സ്റ്റെപ്പ് നമ്പർ വൺ. രണ്ടാമത്തെ സ്റ്റെപ്പ്, അത് നിങ്ങൾ അംഗീകരിക്കുന്നതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ്, അത് നിങ്ങൾ വിശ്വസിക്കുന്നതാണ്. തീർന്നില്ല, അതൊക്കെ ശരിയാണെങ്കിലും അതൊക്കെ സ്വീകരിക്കണം, ഉള്ളിലേക്ക് എടുക്കണം. ഇന്ന് രാത്രി ഞാൻ യേശുവിനെ എന്റെ രക്ഷകന് കർത്താവുമായി സ്വീകരിക്കുന്നു, എന്റെ പാപത്തിന് വേണ്ടി മരിച്ച യേശുവിനെ എന്റെ കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു, ഇന്ന് മുതൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. ഈ തീരുമാനം ഈ സന്ദേശത്തിനിടയിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒടുവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എങ്കിലും എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് കൊണ്ട് ഞാൻ വേഗം പോവുക. യേശു പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, പോകുക എന്ന് പറഞ്ഞാൽ അവളെ സ്വതന്ത്രയാക്കി വിട്ടയക്കുകയാണ്. എവിടേക്ക് പോകണം? സ്വന്തം വീട്ടിലേക്ക് പോകണം, സ്വന്തം നാട്ടിലേക്ക് പോകണം, ദേശം മുഴുവൻ പോകണം. എന്തിനു പോകണം? പാപമോചനം തന്ന യേശുവിനെ കുറിച്ച് പറയാൻ പോകണം, സാക്ഷി പറയാൻ പോകണം, എല്ലായിടത്തും പോകണം. ആദ്യം യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം പോകണം. പാപമോചനം പ്രാപിച്ചവർ കൂട്ടം കൂടിയിരുന്ന് പാട്ടുപാടിയാ പോരാ, പോകണം, സാക്ഷ്യം പറയണം, പോകണം, സാക്ഷ്യം പറയണം, പോകണം, സാക്ഷ്യം പറയണം, ലോകം മുഴുവൻ പറയണം, യേശു ജീവിക്കുന്നു എന്ന് പറയണം. മൂന്നാമത്തെ കാര്യം, പതിനൊന്നാമത്തെ വാക്യത്തിലെ മൂന്നാമത്തെ കാര്യം എന്താ? മൂന്നാമത്തെ കാര്യം, ഇത്രയും നേരം പറഞ്ഞത് സുവിശേഷമാ, പബ്ലിക്കിനുള്ള ദൂത. ഇത്രയും വിശ്വാസികളെ വന്നവരെ നിരാശപ്പെടുത്താൻ മേലല്ലോ, അതുകൊണ്ട് അവരോടൊരു ദൂത് പറയണ്ടേ? അതാ ഒടുവിലത്ത് എന്നാന്നൊക്കെ പറഞ്ഞാ ഇനി പാവം ചെയ്ത്, ഇതാ വിശ്വാസികളോട് ദൂത്. അയ്യോ ഇത്രയും ദൈവങ്ങൾ വന്നപ്പോ എന്തേലും ഒന്ന് പറയണ്ടേ? കേട്ടോണം, ഇനി പാവം ചെയ്യല്ലി ഉറക്കെ പറഞ്ഞു. അത് വലിയ സംശയമുണ്ടോ അതിനോടുള്ള ബന്ധത്തിൽ? എനിക്ക് സംശയമുണ്ടായി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ അത് സാധ്യമാണോ? ഒരു പാപം ചെയ്യാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. പാപലോകത്തിൽ വിശുദ്ധ ജീവിതം സാധ്യമാണോ എന്നൊരു ചോദ്യം ചോദിക്കാത്തേനാ? ഓ അതൊന്നും ഇപ്പൊ ചോദിക്കണ്ട, പാപമൊക്കെ ചെയ്യാം പിന്നെ ഏറ്റവും അറിയാം, അങ്ങനെ അങ്ങ് പോവുക. ലലിയ കർത്താവ് ക്ഷമിക്കുമല്ലോ, സ്വന്തം കഴുകണെന്ന് പറയാ. അപ്പൊ കർത്താവ് ഇങ്ങനെ കഴുകാൻ നിൽക്കുക, നീ ഇങ്ങനെ ചെയ്യാൻ നിൽക്കുക. ആത്മാർത്ഥമായിട്ട് ഒരു ചോദ്യം ചോദിക്കാം, കർത്താവേ ഈ പാപലോകത്തിൽ ഒരു വിശുദ്ധ ജീവിതം നടക്കുവോ? ഇതാ വിശ്വാസികളോട് ഇപ്പൊ മാത്രമേ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളൂ, ഇനിയുള്ള വെറും 5 മിനിറ്റ് വിശ്വാസികളോ. ഉത്തരം, സാധിക്കാത്ത ഒരു കാര്യം യേശു പറയില്ല. ഒരു 8 ന്യായ ഇതിന് പറയാൻ എനിക്കുണ്ട്, രണ്ടെണ്ണം പറയാം. അത് ഇവിടുന്ന് പറയാം, ബാക്കിയൊക്കെ മറ്റു ഭാഗത്തേക്ക് വേണമെന്ന് എടുക്കാൻ. വിശുദ്ധ ജീവിതത്തെ കുറിച്ച് മറ്റു വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല, യോഹന്നാൻ എട്ടിന് മാത്രം ഈ സന്ദേശം അവസാനിപ്പിക്കാം. രണ്ട് കാരണം, ഒന്ന്, യേശു അങ്ങനെ പറഞ്ഞെങ്കിൽ അത് നടക്കും. രണ്ട്, അവൾ ഒന്നും പറഞ്ഞില്ല. ഞാൻ വിശദീകരിക്കാം. ഈ സഹോദരിയുടെ കാര്യങ്ങളൊക്കെ പിന്നെ വായിച്ചു മനസ്സിലായല്ലോ. അപ്പൊ പുള്ളിക്കാരത്തോട് ഇനി പാപം ചെയ്യുന്ന പറഞ്ഞ പുള്ളിക്കാരത്തി കർത്താവേ എന്റെ ജീവിത രീതിയൊക്കെ അങ്ങനെയ്ക്കറിയാമില്ല, പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് പറഞ്ഞാൽ എങ്ങനെ ഞാൻ നടത്തി വരുന്നത്? ഒരു ആറുമാസം കഴിഞ്ഞ് ഞാൻ ക്രമേണ ക്രമേണ കുറച്ച് കുറച്ച് കൊണ്ടു കള്ളു കുടിക്കുന്ന ആൾ പറയുക, വീട് വിളിക്കുന്ന ആളൊക്കെ പറയുന്നതിന് സങ്കല്പിച്ചേ കർത്താവെ ഞാനിപ്പോ ഒരു ഒരു അര ഒരു പക്ക് കൊണ്ടൊക്കെ നിർത്താം. 8 വയസ്സുള്ള അല്ല 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു നേരം വെളുത്തിട്ടപ്പോ വേറെ ഭയം അത് കണ്ടപ്പോ അപ്പനും അമ്മയ്ക്കും അതിനേക്കാൾ തറ, കാരണം ഒരെണ്ണല്ലേ ഉള്ളൂ. നേരത്തെ അങ്ങനെ വിറ വരികയില്ല, കാരണം 8 മുതൽ പിള്ളേരുണ്ട് അവിടെ കിടന്ന് വിറക്കേണ്ടത്. പെട്ടെന്ന് ഫോൺ എടുത്തു, ഡോക്ടറെ വിളിച്ചു, ഡോക്ടർ കൂടി വന്നു, മൊത്തം മെസ്സേജ് പറഞ്ഞു അരപ്പക്ക് കൊടുത്താ മതി. വായിച്ചില്ലേ? ആ പത്തി വന്ന കാര്യമില്ല, ചോദിച്ചാൽ വായിച്ചില്ലാണ് കാര്യം. ഇവിടെ ഇതിപ്പോ വന്നോണ്ടിരിക്കുക പരമ്പരയായിട്ട്. കൊച്ചു പിള്ളേര് കുടിക്കുകയാണ്, രാവിലെ സാധനം ചെന്നല്ലേ വരയ്ക്കുകയാണ്, അപ്പനിത് വരുമെന്നോർത്താണ് ഇച്ചിരിച്ചെ കുടിച്ചത്. പറഞ്ഞാൽ തിരിഞ്ഞായിരുന്നോ? ഇങ്ങനെ വരുമെന്നോർത്തല്ല പുള്ളി ഇച്ചിരിച്ചെ കുടിച്ചു തുടങ്ങിയത്. നീ തുടങ്ങിയത് 3 അകറ്റിയാ പിള്ളേര്. ഭാവിനിയായ സ്ത്രീയോട് പറയാ, ഇനി ഭാവം ചെയ്തത് കർത്താവെ പെട്ടെന്ന് അങ്ങനെ പറയല്ലേ, ഞാനത് നോക്കട്ടെ. അങ്ങനെ അവള് പറഞ്ഞില്ല, അതന്ന അതന്ന ഞാൻ എനിക്ക് മനസ്സിലായത് നിങ്ങൾ യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ അവളെ അവളുടെ അകത്തൊരു ഒരു ഒരു ഷോക്കുണ്ടായി. അവളപ്പം തന്നെ പുതു സൃഷ്ടിയായി മാറി. അവൾക്ക് മനസ്സിലായി എനിക്ക് ഇനി പാപത്തിന്മേൽ ജയമുണ്ട്. ഇന്ന് രാത്രി നീ ഇവിടെ ഇരുന്നോണ്ട് പറ യേശുവിന്റെ നാമത്തിൽ എനിക്ക് പാപത്തിന്മേൽ ജയമുണ്ട്, യേശുവിന്റെ നാമത്തിൽ എനിക്ക് ശാപത്തിന്മേൽ ജയമുണ്ട്, യേശുവിന്റെ നാമത്തിൽ എനിക്ക് രോഗത്തിന്മേൽ ജയമുണ്ട്, യേശുവിന്റെ നാമത്തിൽ എനിക്ക് വിശുദ്ധ ജീവിതമുണ്ട്. അവളൊന്ന് മിണ്ടാഞ്ഞതിന് ഞാൻ 3 കാരണം കണ്ടെത്തി. 1, ആ പെട്ടെന്നുണ്ടായ ആ ധൈര്യം, കർത്താവിന്റെ വാക്കിലെ ധൈര്യം. 2 കാര്യം, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൾ പുതിയ സൃഷ്ടിയായി, അവളുടെ പാപമോചനത്താൽ അവൾ പുതു സൃഷ്ടിയായി മാറുന്നു. 3 കാര്യം, അവൾക്ക് ഈ ഭൂമിയിൽ ഇനി ആരോട് കടപ്പാടില്ല കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണം, ഇത്രയും വലിയൊരു പ്രതിസന്ധി വന്നിട്ട് സഹായിക്കാൻ അമ്മാച്ചൻ വന്നില്ല, അമ്മായിയമ്മ വന്നില്ല, ആരും വന്നില്ല. അപ്പൊ ഇനി ഭൂമിയിൽ ആരോട് കടപ്പാടില്ലല്ലോ. ഇനി ജീവിക്കുന്നെങ്കിൽ കർത്താവിനാണ്, ഇനി അനുസരിക്കുന്നെങ്കിൽ കർത്താവിനെ മാത്രം, സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിനെ മാത്രം. ഹല്ലേലൂയാ, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നവരായിട്ട് തന്നെ ജീവിക്കേണ്ടതാകുന്നു. നിന്നെ സ്നേഹിച്ചത് ഒരുത്തൻ മാത്രം, നിനക്ക് വേണ്ടി മരിച്ചത് ഒരുത്തൻ മാത്രം, എല്ലാവരും കൈവിട്ടപ്പോൾ കരുണ കാണിച്ചത് ഒരുത്തൻ മാത്രം, നിന്നെ ആദരിച്ചത് അവൻ മാത്രം, നിന്നെ ഉയർത്തിയത് അവൻ മാത്രം, നിന്നെ കൈവിടാതെ കാത്തത് അവൻ മാത്രം. ഇന്ന് രാത്രി പറ, ഞാൻ അവനെ സ്നേഹിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൾക്ക് വിശുദ്ധ ജീവിതം സാധ്യമാണ്. യേശു അങ്ങനെ പറഞ്ഞതിനാൽ അത് സാധ്യമാണ്, അവൻ അത് ഏറ്റെടുത്തതിനാൽ അത് സാധ്യമാണ്. യേശു അങ്ങനെ പറഞ്ഞാൽ നടക്കുമോ? ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. കടലിന്റെ മുകളിലൂടെ യേശു നടന്നു ചെന്നപ്പോ പത്രോസ് പറഞ്ഞു എനിക്കൊന്ന് നടക്കണം. യേശു പറഞ്ഞു നടന്നു, അവൻ നടന്നു. ആ നടന്നോ? നടന്നു. അപ്പൊ നിങ്ങൾ പറയും മുഖിയില്ലെന്ന്. പക്ഷേ മുഖിയില്ല കേട്ടോ, താഴ്ന്ന പോലെ തോന്നി. യേശു അവിടെ നിൽപ്പില്ലേ? കർത്താവ് അവനെ പെട്ടെന്ന് കൈതിട്ട് പിടിച്ചില്ലേ? ഇതാ വിശുദ്ധ ജീവിതം, ഇത് തന്നെ വിശുദ്ധ ജീവിതം. ആരംഭത്തിൽ മുങ്ങുന്നത് പോലെ തോന്നും, ഇതല്പം ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതമാണെന്ന് തോന്നും, പക്ഷെ നീ യേശുവിന്റെ നാമത്തിലാണ് കാലുവെച്ചതെങ്കിൽ Yes, we know.